الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم، ونستغفرك لما لا نعلم. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم توفنا مسلمين وألحقنا بالصالحين. أما بعد، شيخ الإسلام ابن تيمية رحمه الله دهت العقيدة الواسطية أذانا إن نمر رندام داي رندام تا جسم هذا بدي كان يدك العقيدة الواسطية إن هي كتابنا بير وران الكارنا വാസിത് എന്ന ഒരു നാടുണ്ട്, വാസിത് എന്നൊരു നാടുണ്ട്. ആ പട്ടണം അതിന് അങ്ങനെ പേര് വരാനുള്ള കാരണം വസത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മധ്യത്തിലുള്ളത് എന്നാണ്, നടുവിലുള്ളത്. വാസിത് എന്ന ആ നാടിന് ഇറാഖിലെ പണ്ട് കാലത്ത് വളരെ അറിയപ്പെട്ട ഒരു പട്ടണമായിരുന്നു, ഒരു നാടായിരുന്നു, ഒരു മദീനയായിരുന്നു വാസിത്. നടുവിൽ ഉള്ളത് എന്നതിന് പേര് വരാനുള്ള കാരണം കൂഫക്കും ബസറക്കും ഇടയിലൊക്കെ നടുവിലായിരുന്നു ഈ വാസിത്. അൽ കൂഫ അൽ ബസറ, ഇത് ഇറാഖിലെ വളരെ പ്രസിദ്ധമായ, ഇന്നും പ്രസിദ്ധമായി തന്നെ നിലനിൽക്കുന്ന രണ്ട് പട്ടണങ്ങളാണ് കൂഫയും ബസറയും, രണ്ട് നാടുകൾ. ഈ നാടുകൾക്ക് ഈ രണ്ടിനും നടുവിൽ ആണ് വാസിത് എന്ന പട്ടണം. അത് നിർമ്മിച്ചത് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പേരുള്ള വളരെ പ്രസിദ്ധനായ ഒരു ഗവർണറാണ്. അയാൾ സഹാബത്തിന്റെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു, വളരെ ക്രൂരതയിൽ വളരെ അറിയപ്പെട്ട ഒരാളായിരുന്നു. അപ്പൊ ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഗവർണർ അയാൾ പണിതതാണ് വാസിത് എന്ന പട്ടണം. കൂഫക്കും ബസറക്കും ഇടയിലായി, കൂഫയിൽ നിന്നും ബസറയിലേക്കും ഈ നാട്ടിലേക്കും ഒരേ ദൂരം ആയിരുന്നു. ഒരുപാട് പൈസ ഇറാഖിലെ ഒരുപാട് അവിടുത്തെ വരുമാനത്തിൽ നിന്ന് ലഭിച്ച വലിയ തുക ചെലവഴിച്ച് അയാൾ പണിതുണ്ടാക്കിയ നാടാണ് വാസിത്. അപ്പോ ആ നാട്ടിലുള്ള പിൽക്കാലത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കാലത്ത് ആ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു ഖാദി, ആ നാട്ടിലെ ഒരു ഖാദി, അവിടുത്തെ മതപരമായ അതുപോലെ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വിധി പറഞ്ഞിരുന്ന ഒരു ഖാദി, റദിയുദ്ദീൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്, റദിയുദ്ദീൻ അൽ വാസിത്തി. ഈ ഖാദി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തോട്, അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്ന് മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അഖീദ, ഒരു അവരുടെ വിശ്വാസ കാര്യങ്ങൾ ചുരുക്കി, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുരുക്കി താങ്കൾ എഴുതി തരണം എന്ന് റദിയുദ്ദീൻ അൽ വാസിത്തി ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഇബ്നു തൈമിയ ആദ്യം പറഞ്ഞു, താങ്കൾക്ക് അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ എഴുതിയ ഒരുപാട് അഖീദകൾ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് ജനങ്ങളെ പഠിപ്പിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയും അങ്ങനെ ഇബ്നു തൈമിയ റഹിമഹുള്ള ഒരു അസ്ർ നിസ്കാരത്തിന് ശേഷം ഇരുന്ന് എഴുതുകയും ചെയ്തു വാസിത്തിലെ ഇദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച്. അതുകൊണ്ടാണ് അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന് ഇതിന് പേര് വരാനുള്ള കാരണം. ഇത് കിതാബ് നമ്മൾ ഇന്ന് വായന തുടങ്ങുകയാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അപ്പൊ ചില പതിപ്പുകളിൽ ബിസ്മില്ല അൽഹംദുലില്ലാ എന്നതുകൊണ്ടാണ് തുടങ്ങുന്നത്, എന്നാൽ ചിലതിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ഇബ്നു തൈമിയ ഈ കിതാബ് തുടങ്ങിയിട്ടുള്ളത് ഇഖ്തിദാഅൻ ബികിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബിനെ മാതൃകയാക്കിക്കൊണ്ടാണ് ഖുർആൻ ആരംഭിച്ചിട്ടുള്ളത്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം കൊണ്ടാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എഴുത്തുകൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം കൊണ്ടായിരുന്നു ആരംഭിക്കാറുണ്ടായിരുന്നത്. ബിസ്മില്ലാഹ് അള്ളാഹുവിന്റെ പേര് കൊണ്ട്, അർറഹ്മാൻ റഹീം റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേരുകൊണ്ട്. റഹ്മാൻ എന്നാൽ റഹ്മത്ത്, എല്ലാ റഹ്മത്തും ഉള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഏതുപോലെ ഒരാൾ ഗൽബാൻ എന്ന് പറയും. ഗൽബാൻ, ഗൽബാൻ എന്നാൽ ദേഷ്യം കൊണ്ട് നിറഞ്ഞാൽ അയാൾ എന്ത് പറയും? ഗൽബാൻ. ആ സീഗയിലുള്ള, ആ ഘടനയിലുള്ള ഒരു വാക്കാണ് അർറഹ്മാൻ എന്നത്. എല്ലാ റഹ്മത്തുമുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല. അർറഹീം എന്നാൽ ആ റഹ്മത്ത് അവൻ അവന്റെ പടപ്പുകൾക്ക് നൽകുന്നവനാണ്. അർറഹീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന ഈ മഹത്തായ വാക്കുകൊണ്ടാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അൽ അഖീദത്തുൽ വാസിത്തിയ ആരംഭിച്ചിട്ടുള്ളത്. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وسلم تسليما مزيدا ابن تيمية رحمه الله അദ്ദേഹം ഈ കിതാബിന്റെ ആമുഖമെന്നോണം പറയുന്നു. അൽഹംദുലില്ലാഹില്ലദീ അർസല റസൂലഹു ബിൽഹുദാ വദീനിൽ ഹഖ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സ്തുതികളെല്ലാം, ഹംദ് മുഴുവൻ. അപ്പൊ ബിസ്മിയും ഹംദും ഇബ്നു തൈമിയ റഹിമഹുള്ള ഈ കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചില കോപ്പികളിൽ ബിസ്മി ഇല്ല, വല്ലാഹു അഅലം. അൽഹംദുലില്ലാഹില്ലദീ, അള്ളാഹുവിനാകുന്നു എല്ലാ ഹംദും എല്ലാ സ്തുതിയും. അല്ലദീ, ഏതൊരുവനാണ് അള്ളാഹു? അർസല റസൂലഹു, അവന്റെ റസൂലിനെ അയച്ചവൻ. ബിൽ ഹുദാ വദീനിൽ ഹഖ്, ഹുദയും ദീനുൽ ഹഖുമായി. നേരെ വാക്കർത്ഥം പറഞ്ഞാൽ അൽഹുദാ എന്നാൽ വെളിച്ചം, സന്മാർഗം എന്നാണ് അതിന്റെ അർത്ഥം. ദീനുൽ ഹഖ്, ദീനുൽ ഹഖ് എന്നാൽ ഹക്കായ ദീൻ, ഏറ്റവും സത്യമായ ദീൻ. അപ്പോൾ ഏറ്റവും സത്യമായ ദീനും സന്മാർഗവുമായി അവന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചവനായ അല്ലാഹുവിനാകുന്നു എല്ലാ ഹംദും. ഹുദാ വദീനുൽ ഹഖ് എന്നത് നമുക്കറിയാം, ഇത് ഖുർആനിൽ നിന്ന് ഇഖ്തിബാസ് ചെയ്തിട്ടുള്ള ഒരു വാക്കാണ്. ഇഖ്തിബാസ് എന്ന് പറയും, ഇഖ്തിബാസ് എന്നാൽ ഒരു കിതാബിൽ നിന്ന് ഉദ്ധരിക്കുക. പക്ഷേ ആ കിതാബിൽ ഇന്നത് പറഞ്ഞിരിക്കുന്നു എന്നൊന്നും പറയുകയില്ല, മറിച്ച് സ്വന്തം വാക്കായി അതങ്ങ് പറയും. പക്ഷെ അതിന്റെ ഘടന, അത് ആ വാക്കുകൾ കൂട്ടിവെച്ചിട്ടുള്ളത് മറ്റൊരു കിതാബിൽ നിന്നായിരിക്കും. ഇതിന് ഇഖ്തിബാസ് എന്ന് പറയും. ഇഖ്തിബാസ് ഒരു വെളിച്ചം, ആ വെളിച്ചത്തിൽ നിന്ന് ഒരു തീ, ആ തീയിൽ നിന്ന് നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു ചൂട്ടയിൽ ഇങ്ങനെ കൊളുത്തിയെടുക്കുന്നതിന് പറയുന്ന വാക്കാണ് ഇഖ്തിബാസ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, അതീകും മിൻഹാ ബിഖബസിൻ വജിദു അലന്നാരി ഹുദാ, ഞാനത് ഒരു തീ കാണുന്നു, ഞാനൊരു കബസുമായി വരാം. ഇതാണ് കബസ്, ആ തീയിൽ നിന്ന് കൊളുത്തിയെടുത്ത കുറച്ച് തീ എന്നതുപോലെ ഇതിന് ഇഖ്തിബാസ് എന്ന് പറയും. ഇങ്ങനെയുള്ള ശൈലിക്ക്, അത് അറബിയിൽ വളരെ അറിയപ്പെട്ട ശൈലിയാണ്. അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ നിന്ന് ഇഖ്തിബാസ് ചെയ്ത് പറയുകയാണ്. പ്രത്യേകിച്ച് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ അത് ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരുപാട് ബർക്കത്തും നൽകും. കാരണം അവർ പറയുന്നത് അവരുടെ പോക്കറ്റിൽ നിന്നല്ല, മറിച്ച് പലപ്പോഴും വാക്കുകൾ പോലും അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അതുപോലെ പറയാൻ അവർ ശ്രദ്ധിക്കും. അൽഹംദുലില്ലാഹില്ലദീ അർസല റസൂലഹു ബിൽഹുദാ വദീനിൽ ഹഖ്, അല്ലാഹു അവൻ അവന്റെ റസൂലിനെ ഹുദയും ദീനുൽ ഹഖുമായി അയച്ചു. പണ്ഡിതന്മാർ എന്താണ് ഈ ഹുദാ, എന്താണ് ദീനുൽ ഹഖ് എന്നതിനെ ഖുർആനിലെ ഇത് വന്നിട്ടുള്ള ആയത്തുകൾ സൂറത്തുൽ ഫത്ഹിൽ വന്നിട്ടുണ്ട്, ഇത് വന്നിട്ടുള്ള ആയത്തുകൾ വിശദീകരിക്കുക പറഞ്ഞു. ഹുദാ എന്നാൽ അൽ ഇൽമുൻ നാഫിഅ്, ദീനുൽ ഹഖ് എന്നാൽ അൽ അമലു സാലിഹ്. ഇത് രണ്ടുമാണ് ഇസ്ലാം. അൽ ഇൽമുൻ നാഫിഅ്, ഉപകാരപ്രദമായ വിജ്ഞാനവും, വൽ അമലു സാലിഹ്, സാലിഹായ അഥവാ സൽപ്രവർത്തനവും. ഇത് രണ്ടുമാണ് അള്ളാഹുവിന്റെ ദീൻ. കാരണം ഇത് രണ്ടും ഉള്ളവൻ മാത്രമേ മുസ്ലിം ആവുകയുള്ളൂ. ഇത് രണ്ട്, ഇതിലേതെങ്കിലും ഒന്നില്ലാതായി പോയാൽ യഹൂദികളോടോ നസ്രാനികളോടോ നമുക്ക് സാദൃശ്യമുണ്ടാകും. കാരണം യഹൂദികൾ, അവർക്ക് ഇൽമുണ്ട്, പക്ഷേ ആ ഇൽമു നാഫി ആയില്ല, ഉപകാരപ്പെട്ടില്ല. കാരണം അവർക്ക് അമലില്ല, അവർ അമൽ ഉപേക്ഷിച്ച് കളഞ്ഞു, ഹക്ക് അറിയാൻ അവർ സ്വീകരിച്ചില്ല. എന്നാൽ നസ്രാനികളാകട്ടെ നേരെ തിരിച്ചാണ്, അവരൊരുപാട് പ്രവർത്തിച്ചു, പക്ഷെ അവരുടെ അമൽ സാലിഹായില്ല. എന്താണ് കാരണം? ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ല അവരത് പ്രവർത്തിച്ചത്. എന്തൊക്കെയോ ചെയ്തു, റഹ്ബാനിയത്ത് പോലും, വിവാഹബന്ധം പോലും റബ്ബിനു വേണ്ടി വേണ്ടെന്ന് വെച്ചു, പക്ഷേ
ഇൽമിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല അവരുടെ ദീൻ. അതുകൊണ്ട് അവർക്ക് അമലുണ്ട്, പക്ഷേ നാഫിയായ ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ല. ഇതിന്റെ രണ്ടിന്റെയും ഇത് രണ്ടിന്റെയും നടുവിലാണ് മുസ്ലിം. അവന്റെ ദീൻ അത് ഹുദയും ദീനുൽ ഹഖുമാണ്. അല്ല, ഇൽമുൻ നാഫി വൽ അമലു സാലിഹ്, ഉപകാരപ്പെടുന്ന ഇൽമും വിജ്ഞാനവും, വിജ്ഞാനപ്പെടാണ് ഉപകാരപ്പെടുക, അമലായ വല അമലു സാലിഹ്, സാലിഹായ പ്രവർത്തനവും, ഇത് രണ്ടും ആയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. അങ്ങനെ റസൂലിനെ അയച്ച അല്ലാഹു നബി മുഹമ്മദ്. അപ്പൊ നോക്ക്, ഇബ്നു തൈമിയ റഹിമഹുള്ള ഈ പറഞ്ഞ വാക്കുകൾ തന്നെ ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. കാരണം നോക്കൂ, അല്ലാഹു നമ്മെ ഇരുട്ടിലാക്കിയിട്ടില്ല, മറിച്ച് വെളിച്ചവുമായി സന്മാർഗവുമായി ഏറ്റവും ഖൈറായ അമലുകൾ പഠിപ്പിക്കാനായി അവന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മിലേക്ക് അയച്ചിരിക്കുന്നു. അല്ലാഹു നമ്മെ ഇരുട്ടിലാക്കിയിട്ടില്ല, അൽഹംദുലില്ലാഹ്. അപ്പോ ഇതിന്, ഈ ഏറ്റവും മഹത്തായ നിഅമത്തിന് തന്നെ റബ്ബിനെ ഹംദ് പറഞ്ഞാൽ മതിയാവുകയും لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم أولا من ذلك أولا رسولنا كتاب ودي حكمة أولا بريبتنا ورشديك ركنا رسولنا الله آيات تبول الله ورك ولي منتان ولي نعمتان جورين نتلت أن الله برنا هذا المنب أولا في ضلال مبين وكتمايا ورقل الله فالله لأتو ولي نعمتان أولا نمخي إيمان ഈ ദീൻ എത്തിച്ചു തന്നു എന്ന് അറിയാം. അക്മൽ തുലക്കും ദീനക്കും അസ്മന്തു അലൈക്കും ഞമ്മത്തി വറദി തുലക്കും ഇസ്ലാം ദീന, അള്ളാഹു നിങ്ങളുടെ ദീൻ എന്റെ ഞമ്മ എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അസ്മന്തു അലൈക്കും ഞമ്മത്തി, എന്റെ ഞമ്മത്ത് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. നിങ്ങളുടെ ദീൻ എന്റെ ഞമ്മത്ത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വറദി തുലക്കും ഇസ്ലാം ദീന. അതിന് തന്നെ അള്ളാഹുന് ഹംദ് പറഞ്ഞാൽ മതിയാവുകയില്ല. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. إنه سورة الفتح له آية هذه من اقتباس إلى واسبران ليظهره يندنا الله إي ديننا إي رسولنا صلى الله عليه وسلم آية تكون لذلك ليظهره إي ديننا الله مغللا كان بجيب كان അലദ്ദീൻ കുല്ലിഹി, എല്ലാ ദീനുകൾക്കും എല്ലാ മതങ്ങൾക്കും മുകളിൽ അള്ളാഹു ഈ ദീനിനെ വിജയിപ്പിക്കാൻ വേണ്ടി. വകഫ ബില്ലാഹി ഷഹീദ, സാക്ഷിയായി അള്ളാഹു തന്നെ മതി. അപ്പൊ ഈ ദീൻ എല്ലാ ദീനുകളെയും തോൽപ്പിക്കുന്ന ദീനാണ്, കാരണം ഇതാണ് ഹഖായ ദീൻ. ബാക്കിയെല്ലാം തഹരീഫിന് വിധേയമായ, ഒന്നുകിൽ അള്ളാഹു മുമ്പേ അവതരിപ്പിക്കുകയും ജനങ്ങൾ മാറ്റത്തിരുത്തലുകൾ വരുത്തുകയും ചെയ്ത ദീനുകളാണ്, അല്ലെങ്കിൽ അസ്ലൻ അടിസ്ഥാനപരമായി തന്നെ ജനങ്ങൾ അവരുടെ ഭാവക്ക് അവരുടെ തോന്നിവാസത്തിനനുസരിച്ച് നിർമ്മിച്ച ദീനുകളാണ്. അള്ളാഹുവിന്റെ ദീൻ അത് മാത്രമേ വിജയിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ ദീൻ വിജയിക്കും എന്ന് പറഞ്ഞാൽ വിജയം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ബിൽഇൽമി വൽ ബുർഹാൻ, രണ്ട് ബിസ്സൈഫി വസ്സിനാൻ. ഒന്ന് ഇൽമും ബുർഹാനും കൊണ്ട്, അഥവാ വിജ്ഞാനവും തെളിവും കൊണ്ടുള്ള വിജയം. ഈ വിജയം ഇസ്ലാമിന് മുസ്ലിം ഉമ്മത്തിന് എല്ലാ കാലത്തും ഉള്ളതാണ്. അതെല്ലാ കാലത്തും അവർ മുകളിൽ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അവിടത്തേക്ക് അധികാരമോ ഭരണമോ ശക്തിയോ ഒന്നുമില്ലാത്ത കാലത്ത് തന്നെ തെളിവ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും വിജയിച്ചിരിക്കുന്നവർ മുകളിൽ തന്നെയാണ്. രണ്ടാമത്തെ വിജയം അത് കായികമായ വിജയമാണ്. അത് കായികമായ വിജയമാണ്. മുസ്ലിമീങ്ങൾക്ക് ഭരണവും അധികാരവും വിജയവും ഒക്കെ സൈനികമായി അള്ളാഹു നൽകുക എന്നത്. ഇതെല്ലാ കാലത്തും ഉണ്ടാവുകയില്ല, ചില സമയത്തുണ്ടാവും, ചില കാലത്ത് ഉണ്ടാവുകയില്ല. എന്നാൽ ഇൽമു കൊണ്ടുള്ള വിജയം എല്ലാ കാലത്തും അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇൽമു പ്രചരിപ്പിക്കുക, അത് പഠിക്കുക, ഹഖ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, ആ ബാധ്യത നമുക്ക് എല്ലാ കാലത്തും ഉള്ളതാണ്. അത് എല്ലാ കാലത്തും അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ليظهره على الدين كله وكفى بالله شهيدا. وكفى بالله شهيدا شهيداي ساكشياي الله سبحانه وتعالى തന്നെ അവൻ തന്നെ മതിയായി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഷാഹിദ, അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു സാക്ഷിയാണ്, അവിടുത്തെ അല്ലാഹു സഹായിക്കുന്നവനാണ് അവിടുത്തെ ശത്രുക്കൾക്കെതിരെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖായ ദീനുമായി ആയാണ് വന്നിട്ടുള്ളത് എന്നതിന് ആര് സാക്ഷിയാണ്? അല്ലാഹു സാക്ഷിയാണ്. കാരണം എന്താ? ഈ റസൂൽ അല്ലാഹുവിന്റെ പേരിൽ കളവായിരുന്നു പറഞ്ഞതെങ്കിൽ അള്ളാഹു പറഞ്ഞു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും നമുക്കെതിരിൽ ഇല്ലാത്തത് കെട്ടിപ്പറഞ്ഞാൽ നാം അവിടുത്തെ കണ്ട നാടിക്ക് പിടിക്കും. അവിടുത്തെ പ്രധാനപ്പെട്ട ഞരമ്പാണത് വസീൻ എന്നത്, അതിന് പിടിക്കും, അത് നാം മുറിച്ചു കളയും. വലത് കൈകൊണ്ട് നാം ഈ റസൂലിനെ പിടിക്കുകയും മുറിച്ചു കളയുകയും ചെയ്യും. നിങ്ങൾക്ക് ആർക്കും രക്ഷിക്കാൻ കഴിയുകയില്ല. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞാൽ ഉണ്ടാവുക. റസൂല് പറയുന്നു ഒരിക്കലുമില്ല, ഹാഷാ വക്കല്ല, ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ അസ്സാദിഖുൽ മസ്ദൂഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയില്ല. അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹു അവിടുത്തെ പരാജയപ്പെടുത്തുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അവിടുത്തെ ജീവിതം നോക്കൂ, പടിപടിയായി അള്ളാഹു അവിടുത്തേക്ക് എല്ലാ വിജയങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഫതഹ് മക്ക, മക്ക അള്ളാഹു ആ നാട് ആക്രമിക്കാൻ വരുന്നവരെ നശിപ്പിച്ചിട്ടുണ്ട്. ആ കഅബയുടെ മക്കയുടെ അധികാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകി. കൂട്ടം കൂട്ടമായി അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകൾ വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അത കോടാനുകോടി മുസ്ലിമീങ്ങൾ അവരുടെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്നു, അവിടുത്തെ പിൻപറ്റുന്നു, അവിടുത്തെ മാതൃകയാക്കുന്നു, അവിടുത്തേക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, അള്ളാഹു ദിക്ർ ഉയർത്തിയിരിക്കുന്നു. ഇതാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അപ്പൊ ഇത് തന്നെ മതി. വകഫാ ബില്ലാഹി ഷഹീദ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്നതിന് അള്ളാഹു തന്നെ മതി സാക്ഷിയായി. കാരണം അള്ളാഹു അവിടുത്തെ സഹായിക്കുകയും അവിടുത്തേക്ക് വിജയം നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ തെളിവാണ്. എന്നിട്ട് ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ഇഖ്റാറൻ ബിഹി വതൗഹീദ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തസ്ലീമൻ മജീദ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അവിടുത്തെ സംസാരങ്ങളിൽ അവിടുന്ന് സംസാരിച്ച, അവിടുന്ന് പ്രസംഗിച്ച ഹദീസുകൾ, സഹാബിമാർ റിവായത്ത് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം. അവിടുന്ന് ഷഹാദത്ത് പറഞ്ഞു. വഅശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല എന്നല്ല എന്നാണ്. അള്ളാഹു അല്ലാതെ വേറൊരു ഖാലിഖില്ല, ഒരു പടച്ചവനില്ല എന്നല്ല. കാരണം അള്ളാഹു മാത്രമാണ് പടച്ചവനെന്ന് പണ്ടത്തെ മുശ്രിക്കുകളും വിശ്വസിച്ചിരുന്നു. അതോടൊപ്പം അവർ അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്തു. അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്നവരാണ് ഈ ഇലാഹുകൾ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ല എന്നാണ് അർത്ഥം. അത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഹ്ദഹു ലാ ശരീക ലഹ്, വഹ്ദഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ നഫ്യു ഇസ്ബാത്തുമുണ്ട്, നഫ്യുമുണ്ട്. നമുക്കറിയാം ലാ ഇലാഹ അത് നിഷേധമാണ്, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ് അത് ഇസ്ബാത്താണ്, സ്ഥാപിക്കലാണ് അല്ലാഹു അല്ലാതെ. അപ്പൊ നഫ്യും ഇസ്ബാത്തും ചേർന്നതാണ് കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് പറഞ്ഞാൽ വീണ്ടും നഫ്യും ഇസ്ബാത്തുമാണ്. വഹ്ദഹു എന്നത് ഇസ്ബാത്താണ്, അല്ലാഹു മാത്രം. ലാ ശരീക ലഹു നഫിയാണ്, അവനല്ലാത്ത എല്ലാ ഇലാഹുകളെയും നിഷേധിക്കലാണ് അതിലുള്ളത്. അത് ഉറപ്പിക്കലാണ്, തഅക്കീദും ബഅദ തഅക്കീദ്, ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും ഉറപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ഇഖ്റാറൻ ബിഹി വതൗഹീദ. ഇബ്നു തൈമിയ പറയുന്നു റഹിമഹുല്ലാഹ്, ഇഖ്റാറൻ ബിഹി ഇതംഗീകരിച്ചുറപ്പിച്ചുകൊണ്ടും. ഇഖ്റാർ എന്നാൽ എന്താണ്? അഖറ ഉറപ്പിക്കുക, ഖറാർ എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ടതാവുക എന്ന്. അള്ളാഹു ഭൂമിയെ ഖറാറാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ചലിക്കാതെ അനങ്ങാത്ത രൂപത്തിൽ അള്ളാഹു ഇതിനെ ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഖറാർ ഇഖ്റാറൻ ഉറപ്പിച്ചുകൊണ്ട് സ്ഥിരപ്പെടുത്തിക്കൊണ്ട്, തൗഹീദ തൗഹീദോടെ, അഥവാ ഇവിടെ അർത്ഥം ഇഖ്ലാഫ ഇഖ്ലാസൻ, അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് ഞാനിതായി ഈ ഷഹാദത്ത് പറയുന്നു. ഈ ഷഹാദത്ത്, ഇത് യഥാർത്ഥത്തിൽ ഷഹാദത്ത് പറയുക എന്നത്, ഈ അമൽ ഷഹാദത്ത് പറയുക എന്ന അമൽ ഒരു ഇബാദത്താണല്ലോ. അത് ആളുകൾക്ക് വേണ്ടി പറയുന്നതാണോ? അല്ല, റബ്ബിന് വേണ്ടിയാണ്. ഇഖ്റാർ ബിഹി വ തൗഹീദ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അല്ലാഹുവിന്റെ റസൂലാണെന്ന ഷഹാദത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ കൂടെ വരണം. എന്നാൽ മാത്രമേ രണ്ടും ശരിയാവുകയുള്ളൂ, ഒന്നില്ലെങ്കിൽ മറ്റേ ഷഹാദത്ത് ശരിയാവുകയുള്ളൂ. വഅഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു വറസൂലുഹു, അല്ലാഹുവിന്റെ അബ്ദുമാണ് അവിടുത്തെ റസൂലുമാണ്, അള്ളാഹുവിന്റെ അടിമയും അവിടുത്തെ ദൂതനുമാകുന്നു. എന്താണ് അബ്ദും റസൂലും ഒരുമിച്ച് പറഞ്ഞാൽ, അബ്ദും റസൂലും ഒരുമിച്ച് പറഞ്ഞാൽ അത് ബൈനൽ ഗുലുബി വൽ ജഫാ, അത് ഗുലുബിനും ജഫാഇനും മധ്യത്തിനാണ്. അബ്ദുഹു എന്ന് പറഞ്ഞാൽ ഗുലുബിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു, റസൂലുഹു എന്ന് പറഞ്ഞാൽ ജഫാഇൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അബ്ദുഹു റസൂലോ ഇഫ്റാത്തിൽ നിന്നും തഫ്രീത്തിൽ നിന്നും രക്ഷപ്പെട്ടു. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അല്ലാഹുവിന്റെ അബ്ദാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹു അല്ല, ഇലാഹല്ല, ഇലാഹിയത്തിന്റെ ഒരു അംശവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലില്ല. ഒരിക്കലും നബിയെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. യാഹലൽ കിതാബ് ലാ തഗ്ലു ഫീ ദീനികും, ഓ കിതാബിന്റെ ആളുകളെ, അഹ്ലു കിതാബ്, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ ഗുലു, അതിരു കവിച്ചിൽ പാടില്ല. എന്താണ് അഹ്ലു കിതാബിന്റെ അതിരു കവിച്ചിൽ? അള്ളാഹുവിന്റെ നബിമാരെ അവർ അള്ളാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തി, അള്ളാഹുവിന്റെ അടിമകളെ അവർ ഇബാദത്ത് ചെയ്തു, അവരോട് ദുആ ചെയ്തു, അതാണ് ഗുലു. ആ ഗുലുവിൽ നിന്ന് രക്ഷപ്പെടും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അബ്ദാണെന്ന്, അവിടുത്തെ അടിമയാണെന്ന് നാം പറയുന്നതിലൂടെ. എന്നാൽ അള്ളാഹുവിന്റെ അടിമയാണെന്ന് പറഞ്ഞാൽ നമ്മെപ്പോലെയുള്ള സാധാരണ മനുഷ്യരെ പോലെയുള്ള അള്ളാഹുവിന്റെ റിസാലത്തൊന്നും കിട്ടാത്ത ആളുകളെ പോലെയുള്ള വെറും അബ്ദാണോ? അല്ല, അതാണ് ജഫ. അങ്ങനെ പറയലാണ് ജഫ യഹൂദികൾക്കുണ്ടായത്. നഫറാണികൾക്ക് തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായത് ജഫ. എന്താണ്? അവിടുത്തെ റിസാലത്ത് അംഗീകരിക്കാതിരിക്കുക, ഇങ്ങനെ തലയിലേക്ക് പോവുക. അള്ളാഹുവിന്റെ നബിമാരെ കൊന്നുകളഞ്ഞ യഹൂദികൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ കൊന്നുകളഞ്ഞു, അതുപോലെ അതിൽ നിന്ന് നാം രക്ഷപ്പെട്ടു. റസൂലുഹു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ശരിയായ മധ്യത്തിൽ നാം എത്തി. വെറും ഷഹാദത്തിൽ പോലും നോക്കി ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങൾ, ഇസ്ലാമിന്റെ ഉസൂലുകൾ മുഴുവൻ അടങ്ങിയിരിക്കുന്നു ഈ രണ്ട് ഷഹാദത്തിൽ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. എന്നിട്ട് ദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞാൽ, അവിടുന്ന് സ്മരിക്കപ്പെട്ടാൽ, അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു വലം യുസല്ലി അലൈ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബഖീലു പിശുക്കനാരാ, മൻ ദുക്കിർതു ഇൻദഹു, അവന്റെ അരികിൽ എന്നെ പറയപ്പെട്ടു, വലം യുസല്ലി അലൈ, എന്നിട്ട് അവൻ എന്റെ പേരിൽ സലാത്ത് ചൊല്ലിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് മുഅ്മിനുകൾ ചെയ്യുന്ന ദുആണ് സലാത്ത്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുന്ന ദുആണ് സലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവേ, മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് നീ സലാത്ത് നൽകണമേ, നീ നിന്റെ അരികിലുള്ള ഏറ്റവും നല്ല മലായിക്കത്തിനോട് അവിടുത്തെ കുറിച്ച് ഖൈറായത് പറയണമേ, അവിടുത്തെ നിന്റെ സമാധാനവും നിന്റെ വറക്കത്തും നൽകണമേ. ഇതൊക്കെയാണ് സലാത്തിന്റെ വാക്കുകളുടെ അർത്ഥം. അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. മൻ യുദഅ ലഹു ലാ യുദഅ, ലാ യുദഅ മൻ യുദഅ ലഹ, ഒരാൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അങ്ങനെയുള്ള ആളെ പിന്നെ ദുആ ചെയ്യാൻ അയാളോട് ദുആ ചെയ്യാൻ നമുക്ക് പാടുണ്ടോ? നമ്മൾ ഉപ്പാക്ക് വേണ്ടി നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുന്നു, ഉപ്പാന്റെ മരണശേഷത്തിന് ഉപ്പാനോട് തന്നെ പോയി ഒരാൾ ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദിത്തമാണ്. ഇതുവരെ ആരോടാണ് ദുആ ചെയ്തത്? ആ റബ്ബിനോടാണ് ദുആ ചെയ്യേണ്ടത്. അവൻ മാത്രമാണ് ദുആഇന്, എല്ലാ ഇബാദത്തിനും അർഹനായിട്ടുള്ളവൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വേണ്ടി നാം റബ്ബിനോട് ദുആ ചെയ്യുന്നു, പിന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നാം ദുആ ചെയ്യുക? ഇല്ല. ചില ആളുകൾ സലാത്തിനെ പോലും നബിയോട് ചെയ്യുന്ന ദുആ ആക്കി അട്ടിമറിക്കാറുണ്ട്. കണ്ടോ, അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നല്ലേ പറയുന്നത്? അത്തഹിയാത്ത് മുസ്ലിം അക്കന്മാർക്ക് ശുർക്കിനുള്ള തെളിവാണ് അത്ര. അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ നബിയെ, അയ്യുഹൻ നബി, ഓ നബിയെ എന്ന് വിളിച്ചല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, വിളിക്കൽ എന്താണ്? അപ്പോ എന്നതുപോലെയാണ് നമ്മൾ വിളിക്കുന്നത്. നഊദു ബില്ലാഹ്. അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ദുആ ആണോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ദുആ ആണ്. ഓ നബിയെ, അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം, അത് അറബിയുടെ ഒരു ശൈലിയാണ്. അത് ആ ആള് കേൾക്കാൻ എന്ന നിലക്കല്ല അത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഹജറുൽ അസ്വദ് മുത്തിട്ട് എന്താ യാ ഹജർ, എനിക്കറിയാം ഇന്നക ഹജർ, എനിക്കറിയാം നീ ഒരു കല്ലാണ്, കല്ലേക്കാൻ വേണ്ടി നീ കല്ലാണെന്ന് പറയുന്നു. ലാ തദുറു വലാ തൻഫ, നീ ഉപകാരം ഉപദ്രവം ചെയ്യുകയില്ല. കല്ല് കേൾക്കാനാണോ അല്ല കൂടെയുള്ളവർ കേൾക്കാനാണ്. ഒരാളെ വിളിച്ചു പറയുക എന്നത് എപ്പോഴും അയാളോടുള്ള സംഭാഷണമായി കൊള്ളണമെന്നില്ല, മറിച്ച് അയാൾക്ക് വേണ്ടിയുള്ള ദുആവും ആ ശൈലിയിൽ പറയാം, തെറ്റില്ല. മാത്രമല്ല സലാത്തും സലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്തിക്കപ്പെടും എന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നബിയോടുള്ള ദുആ അല്ല, മറിച്ച് അള്ളാഹുവിനോട് ഉള്ള ദുആണ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലംക്ക് വേണ്ടിയുള്ള ദുആ. അതേതുപോലെ സലാത്ത് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലംക്ക് വേണ്ടിയുള്ള ദുആ, അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് മുമ്പ് സലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസ് വന്നിട്ടുണ്ട്, ദുആ എല്ലാം എല്ലാ ദുആവും മഹ്ജൂബാണ്, തടയപ്പെട്ടിരിക്കുന്നു എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലുന്നത് വരെ. നമ്മുടെ ദുആയിലുള്ള മര്യാദയാണ് ആദ്യം അള്ളാഹുവിന് അവനെ വാഴ്ത്തുക, അവനെ ഹംദ് പറയുക, അവനെ സ്തുതിക്കുക. അതുപോലെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സലാത്ത് ചൊല്ലുക. കാരണം എന്താ, നമുക്ക് വേണ്ടി നാം വല്ലതും ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ ദീനിയായ മുഴുവൻ ഖൈറും ലഭിക്കാൻ അള്ളാഹു കാരണക്കാരനാക്കിയ, നമുക്ക് ഈ സന്മാർഗം എത്തിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വേണ്ടി നമ്മൾ ദുആ ചെയ്യും. എന്നിട്ട് നമ്മുടെ കാര്യം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അപ്പൊ സലാത്ത് എന്നത് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലംക്ക് വേണ്ടിയുള്ള ദുആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതിന് ഒരുപാട് ഫളൽ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ സല്ല അലൈഹി സലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു സലാത്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അവന് 10 അനുഗ്രഹങ്ങൾ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ സലാത്ത് ചൊല്ലുക എന്നുള്ളത് അത് നമ്മൾ പാലിക്കേണ്ടതാണ്, അത് നമ്മൾ ചൊല്ലേണ്ടതാണ്. അത് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ആരെയോ തോൽപ്പിക്കാൻ എന്നതുപോലെ ചൊല്ലലല്ല മനസ്സിലാക്കുന്നവർ ഞങ്ങളെ പഠിച്ചിട്ടുള്ളത്. ഒച്ച എടുത്തിങ്ങനെ ചൊല്ലുക അതല്ല, പരിമിതമായ ശബ്ദത്തിൽ എന്നാൽ ശബ്ദമുയർത്തി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക എന്നത് മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് കൈമാറി വന്നിട്ടുള്ള സുന്നത്താകുന്നു. അത് ഒരിക്കലും ചൊല്ലാത്തവരല്ല തൗഹീദ് പഠിപ്പിക്കുന്ന ആളുകൾ. അങ്ങനെയൊക്കെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, ഇവർക്ക് സലാത്തില്ല, ഇവർക്ക് ദിക്റില്ല, ഇവർക്ക് ദുആ ഇല്ല എന്നൊക്കെ കളവുകൾ തൗഹീദ് പറയുന്ന ആളുകളെ വെറുപ്പിക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ സാധാരണക്കാരോട് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് ഇല്ലാത്ത സലാത്ത് ഏതാണ്? ഇവരുണ്ടാക്കിയ കുറെ ഇല്ലാത്ത സലാത്തുകളുണ്ട്, കള്ള സലാത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ പഠിപ്പിക്കാത്ത പല സലാത്തുകളും, രാജു സലാത്ത്, അതുപോലെ നാരിയ സലാത്ത് പോലെയുള്ള സലാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ ഒരിക്കലും പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള സലാത്തുകൾ, അതിൽ പലതിലും ശിർക്കിന്റെ വരികളുണ്ട്. അതുപോലെ സലാത്ത് സമ്മേളനങ്ങൾ, മാസാന്ത സലാത്ത്, ഇപ്പൊ പല സ്ഥലത്തും കാണുന്ന മജ്‌ലിസുൻ നൂർ, എല്ലാ സ്ഥലത്തും സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. ഇവരെ കസേര വിട്ട് കർട്ടന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കിയാൽ സ്ത്രീകളുടെ ഭാഗം ഒരു കസേരയും ബാക്കി ഉണ്ടാവില്ല. ഇപ്പുറത്ത് ഒന്നോ രണ്ടോ നടത്തുന്ന കുറച്ച് ആളുകൾ ചിലപ്പോ വന്നിരുന്നാലായി. അത് ഇവർക്ക് കിട്ടാനുള്ളത് ആരെയാണ്? സ്ത്രീകളാണ്. അവരെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പലതും നടത്തുന്നത്. മജ്‌ലു സുന്നൂർ ചൊല്ലുന്നത് എന്താ? എല്ലാം ബദരീങ്ങളെ വിളിച്ചിട്ട്, ബദരീങ്ങളാൽ തൂണ റബ്ബന, ബദരീങ്ങളെ നടുക്കു വെച്ചുകൊണ്ടും അല്ലാതെയും ഒക്കെയുള്ള ബിദഅത്തിന്റെ ദുആകൾ, അതുപോലെ ഷിർക്കിന്റെ ദിക്റുകൾ, ഇതൊക്കെയാണ് ഈ മജ്‌ലിസുകളിൽ ഇവർ ചൊല്ലുന്നത്. മജ്‌ലിസുൻ നൂർ എന്നാണ് അത്ര പേര്, പ്രകാശത്തിന്റെ സദസ്സ്. മജ്‌ലിസുൽ ളുലുമാത്ത് എന്നാണ് യോജിക്കുക, ഇരുട്ടിന്റെ സദസ്സ്. കാരണം ഇത് കൊണ്ടുപോകുന്നത് ഷിർക്കിലേക്കും ഖുറാഫാത്തിലേക്കും ബിദഅത്തുകളിലേക്കുമാണ്. ഏതെങ്കിലും നിന്നിട്ട് പ്രസംഗിക്കുന്ന മുസ്ലിയാരെ കൊണ്ടുവരും, അയാൾ കുറേ സമയം പ്രസംഗിക്കും, പിന്നെ മുദ്രക്കണ്ണീരൊഴുക്കും, അതിനുശേഷം പിരിക്കും, അയാൾ പോവും. ഇതാണ് നടക്കുന്നത്. അപ്പോ സഹോദരങ്ങളെ, ഇത് ഈ സലാത്ത് ഇത് ചൊല്ലാത്തതിന് സലാത്തില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് ആളുകളെ വെറുപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം മുസ്ലിം ഉമ്മത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു. അപ്പൊ നബിയെ സ്നേഹിക്കാത്തവർ, ഔലിയാക്കന്മാരെ സ്നേഹിക്കാത്തവരാണ് എന്ന് പറഞ്ഞാൽ അവരെ വെറുപ്പിക്കാനാണ്, അവരെ അകറ്റാനാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റത്തെ സ്നേഹം, അള്ളാഹു പറഞ്ഞതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയുള്ള സ്നേഹമുള്ളവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദ് പറയുന്നവർ, അള്ളാഹുവിന്റെ നബിമാരെല്ലാം പറഞ്ഞ ദീൻ പഠിപ്പിക്കുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ നബിമാരോടും ഔലിയാഇനോടും സാലിഹുകളോടും ഒക്കെ സ്നേഹമുള്ള ആളുകൾ. അവരുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, സ്വർഗത്തിൽ വെച്ച് അവരുടെ കൂടെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്ന, അവരെ കാണണം എന്നാഗ്രഹിക്കുന്നവർ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തസ്ലീമൻ മജീദ. സല്ലല്ലാഹു അലൈഹി, അവിടുത്തേക്ക് അള്ളാഹുവിന്റെ സലാത്ത് ഉണ്ടാകട്ടെ. വഅല ആലിഹി, അവിടുത്തെ ആലിനും. അവിടുത്തെ ആൽ എന്നാൽ ആലും സഹബും. ആലും സഹബും നമ്മൾ പറയാറുള്ളത് ആൽ എന്ന ആലും സഹബും ഒരുമിച്ച് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവും അവിടുത്തെ സഹാബത്തും. എന്നാൽ വല്ലാഹു അലം, ആൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം മാത്രമല്ല, അവിടുത്തെ പിൻപറ്റി എല്ലാവരും അതിൽ ഉൾപ്പെടുന്നതാണ് ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തസ്ലീമൻ മജീദ. അതുപോലെ വസല്ലമ, അല്ലാഹു അവിടുത്തേക്ക് സലാം കൊടുക്കട്ടെ. തസ്ലീമൻ മജീദ, തസ്ലീമൻ മജീദ, ധാരാളമായ സലാം. ധാരാളമായ സലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു കുറവുമില്ലാത്ത, എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകളില്ലാത്ത, ഏറ്റവും നല്ല വളർന്നുകൊണ്ടേയിരിക്കുന്ന സലാം, ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കട്ടെ എന്നാണ്. കാരണം അള്ളാഹു നമ്മളോട് ഇത് കൽപ്പിച്ചതാണ്. സലാത്തും സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അള്ളാഹിനോട് ചോദിക്കാൻ, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ സഹാബത്ത് വന്ന് ചോദിച്ചു, നബിയെ ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് സലാം പറയേണ്ടതെന്ന്, എന്നാൽ സലാത്ത് എങ്ങനെയാണ് പറയേണ്ടത് നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാണ് നമ്മളെ തഹിയാത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമിയ സലാത്ത് പഠിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അവിടുത്തെ കുറിച്ച് പേര് പറയുമ്പോൾ സഹാബത്തെല്ലാവരും ഈ സലാത്ത് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവിടുത്തെ പേര് പറയുമ്പോൾ നമ്മുടെ മുൻഗാമികൾ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഇബ്നു തൈമിയ പറഞ്ഞു, അമ്മ ബഅദ്, ഇതൊരാമുഖമാണ്. അമ്മ ബഅദ് എന്നത് അറബിയിൽ വളരെ അറിയപ്പെട്ട ഒരു പ്രയോഗമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാ ബഅദ് എന്ന് പറഞ്ഞത് ഹദീസുകൾ ധാരാളമായി വന്നിട്ട്, ഇമാം ബുഖാരി പ്രത്യേകം ബാബ് തന്നെ അതിന് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മാ ബഅദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ, സന്ദർഭങ്ങൾ, അവിടുത്തെ ഖുതുബകളിലെല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാ ബഅദ് എന്ന് പറയാറുണ്ടായിരുന്നു. അമ്മാ ബഅദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതൊരു പ്രയോഗമാണ്. അതിന് നേർക്കേറങ്ങ് മലയാളത്തിൽ നമുക്ക് അർത്ഥം പറയാൻ സാധിച്ചുകൊള്ളണമെന്നില്ല, അതിന് ഫിറ്റായ ഒരു അർത്ഥം പറയാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. മറിച്ച് അതിന്റെ അർത്ഥം എന്താണ്? ഒരു ഉസ്ലൂബിൽ നിന്ന്, സംസാരിച്ചു വരുന്ന ഒരു ശൈലിയിൽ നിന്ന് അടുത്തൊരു ശൈലിയിലേക്ക് കടക്കുകയാണ്. ഇതുവരെ പറഞ്ഞ ആമുഖമാണെങ്കിൽ ഇനി വിഷയം പറയാൻ പോവുകയാണ് എന്നത് ആണ് അതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് അമ്മ ബഅദ് എന്ന് പറയാം. അത് മുസ്തഹബായ, നമ്മുടെ പ്രസംഗങ്ങളിൽ അത് പറയുക എന്നത് മുസ്തഹബായ ഒരു കാര്യമാണ് എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇത് ആദ്യം ആരാണ് പറഞ്ഞത് എന്നത് വല്ലാഹു അലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് ഖുസ്ബ് ബിൻ സഅീദ അൽ അയാദി എന്നുപേരുള്ള ഒരാളുണ്ടായിരുന്നു. ജാഹിലിയത്തിൽ പ്രസംഗിക്കുന്ന, പ്രസംഗത്തിന് വളരെ അറിയപ്പെട്ട ഒരാളായിരുന്നു. അയാളുടെ തൗഹീദ് ഉണ്ടായിരുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതേ മില്ലത്തിൽ ജീവിച്ച ആളായിരുന്നു എന്ന് ആണ് ചരിത്രത്തിൽ കാണുന്നത്. വല്ലാഹു അലം, അദ്ദേഹമാണ് ആദ്യമായി അമ്മാ ബഅദ് എന്ന് പറഞ്ഞത് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. പിന്നീട് അറബികൾ അത് ഒരു ശൈലിയാക്കി എന്നാണ്. അമ്മാ ബഅദ് فهذا اعتقاد الفرقه الناجيه المنصوره الى قيام الساعه اهل السنه والجماعه. ابن تيميه പറയുന്നു, فهذا اعتقاد الفرقه الناجيه المنصوره الى قيام الساعه اهل السنه والجماعه. اما بعد فهذا اذا اما بعد എന്ന് പറഞ്ഞാൽ തൊട്ട് ശേഷമുള്ള വാക്ക് ഫാ കൊണ്ട് തുടങ്ങണം. അമ്മ ബഅദിന് തൊട്ട് ശേഷം വരുന്ന എന്തായിരിക്കണം? ഫാ ആയിരിക്കണം എന്നാണ്. അതുകൊണ്ടാണ് അമ്മാ ബഅദിയുടെ എന്തുകൊണ്ടാണ് പിന്നെ തുടങ്ങുന്നത്? ഫാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകളിൽ കാണാറില്ലേ, അമ്മാ ബഅദ് ഫഇന്ന ശറൽ ഉമൂരി മുഹ്ദസാത്, അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുള്ളാഹ്. അമ്മാ ബഅദ് കഴിഞ്ഞാൽ പിന്നെ ഫാ, അമ്മാ ബഅദ് കഴിഞ്ഞാൽ ഫാ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങണം എന്നാണ് നിയമം. അമ്മാ ബഅദ് ഫഹാദ, അതുകൊണ്ടിതാ ഇത്, ഇഅ്തിഖാദുൽ ഫിർഖത്തിൻ നാജിയ ഈ ഞാൻ എഴുതാൻ പോകുന്ന വിശ്വാസം, ഈ ഇഅ്തിഖാദ് അഖീദ എന്നതിന് പര്യായമായ വാക്കാണ് ഇഅ്തിഖാദ് വിശ്വാസം. ഇതാരുടെ വിശ്വാസമാണ്? ഇഅ്തിഖാദുൽ ഫിർഖത്തുൻ നാജിയ. അൽ ഫിർഖത്തുൻ നാജിയ എന്നാൽ രക്ഷപ്പെട്ട കക്ഷി എന്നാണ്. ഫിർഖ എന്നാൽ കക്ഷി, അന്നാജിയ രക്ഷപ്പെട്ടത്. അതുപോലെ ആ കക്ഷിയെ ഇബ്നു തൈമിയ്യ റഹിമഹുള്ള വീണ്ടും വിശേഷിപ്പിക്കുന്നു, അൽ മൻസൂറ, സഹായിക്കപ്പെട്ട കക്ഷി എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ സഹായം കിട്ടുന്ന കക്ഷി. ഇലാ ഖിയാമി സാഅ, ഖിയാമത്ത് നാൾ വരെ റബ്ബിന്റെ സഹായം കിട്ടുന്ന കക്ഷി ആരാണത്? അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ. അഹ്ലി സുന്നത്തി വൽ ജമാഅ അവരുടെ അഖീദയാണിത് ഞാൻ പറയാൻ പോകുന്നത്. ഫഹാദിഹി ഇഅ്തിഖാദുൽ ഫിർഖത്തിൻ നാജിയ അൽ മൻസൂറത്തി ഇലാ ഖിയാമി സാഅ അഹ്ലി സുന്നത്തി വൽ ജമാഅ. അപ്പൊ നോക്ക്, ഈ വിശേഷണങ്ങളെല്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത് ഹഖിന്റെ കക്ഷിയെ കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസു ഇഫ്തിറാഖിൽ ഉമ്മ, ഈ ഉമ്മത്ത് വേർതിരിയും, ഈ ഉമ്മത്ത് കക്ഷികളായി പിരിയും എന്ന് പറയുന്ന പ്രസിദ്ധമായ ഹദീസിൽ നിന്നാണ് ഈ വാക്കുകൾ ഇഖ്തിബാസ് ചെയ്തിട്ടുള്ളത് പണ്ഡിതന്മാർ. ഏതാണ് ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇഫ്തിറാഖത്തിൽ യഹൂദു അലാ ഇഹ്ദാ وسبعين ملة كلها في النار إلا واحدة وافترقت النصارى على ثنتين وسبعين ملة كلها في النار إلا واحدة وستفترق أمتي على ثلاث وسبعين فرقة كلها في النار إلا واحدة قالوا من هم يا رسول الله قال ما أنا عليه اليوم وأصحابي എന്ന പ്രസിദ്ധമായ ഒരുപാട് സഹാബിമാർ റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസ്. പല വാചകങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെ ഒരുപാട് സഹാബിമാർ ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹൂദികൾ 71 കക്ഷികളായി തീരുന്നു, അതിൽ 70 നരകത്തിനാണ് ഒന്നൊഴികെ. അതാണ് അവർ അവരുടെ നബിയിൽ നിന്ന് ഏത് ദീനിലാണോ ഉണ്ടായിരുന്നത് അതിൽ ഉറച്ചു നിന്ന ആളുകൾ. നസ്രാനികൾ 72 കക്ഷികളായി തീരുന്നു, 71 എല്ലാം നരകത്തിലാണ് ഒരു കൂട്ടരൊഴികെ. അവരാരാണ്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച മാർഗത്തിന് അങ്ങനെ തന്നെ നിന്നവർ, അതിനൊന്നും തെറ്റിപ്പോകാത്തവർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ആ നബിയെ സത്യപ്പെടുത്തിയവർ അവരാണ്, അവർ മാത്രമാണ് സ്വർഗത്തിൽ. അതുപോലെ ഈ ഉമ്മത്തും 73 കക്ഷികളായി തിരിയും, അതിൽ എല്ലാവരും നരകത്തിനാണ്, 72 നരകത്തിനാണ് ഒരു കൂട്ടരൊഴികെ. സഹാബത്ത് ചോദിച്ചു, ആരാണ് നബി? അവർ ഞാനും എന്റെ സഹാബത്തും ഏത് മാർഗത്തിലാണോ അതിൽ നിലകൊണ്ട ആളുകൾ. അപ്പോ നമുക്ക് രക്ഷപ്പെടാനുള്ള നജാത്ത്, രക്ഷ കിട്ടാനുള്ള, അതുപോലെ അള്ളാഹുവിന്റെ സഹായം, അവന്റെ നുസ്റ അത് ലഭിക്കാനുള്ള മാർഗം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ മാർഗത്തിൽ നമ്മളായി തീരുക എന്നതാണ്. അതുവേണ്ടി എപ്പോഴും നമ്മൾ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ ഹിദായത്തിലാവുകയുള്ളൂ. അതുപോലെ അള്ളാഹു വെറുക്കുന്ന പാപങ്ങൾ, ഹറാമുകൾ, വ്യക്തമായി ഹറാമായ ഒരുപാട് കാര്യങ്ങളുണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ. തർക്കമില്ലാത്ത, അല്ല മുസ്ലിമീങ്ങളും യഹൂദികളും നസ്രാനികളും തമ്മിൽ പോലും തർക്കമില്ലാത്ത ഒരുപാട് ഹറാമുകളുണ്ട്. ഇബ്നു തൈമിയ്യയുടെ ഒരു വാക്കാണത്, റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുന്തിയ വാക്കുകളിൽപ്പെട്ട ഒരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ ആർക്കും ദറൂറത്തുണ്ട്, തീ തൊട്ടാൽ പൊള്ളും എന്നതറിയുന്നത് പോലെ ഹറാമാണെന്നറിയുന്ന എമ്പാടും കാര്യങ്ങളുണ്ട്. ഏത് സാധുക്കൾക്ക് അറിയാവുന്ന സഹോദരങ്ങളെ, അതുപോലെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് പാടെ വിട്ടു നിൽക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഏതു മാർഗത്തിലൂടെ സഞ്ചരിച്ചോ ആ സത്യത്തിന്റെ മാർഗത്തിൽ അള്ളാഹു നമ്മെ എത്തിക്കാനുള്ള വലിയ മാർഗമാണ്. എന്ത്? അള്ളാഹു ഹറാമുകളിൽ നാം വിട്ടു നിൽക്കുക, റബ്ബിനെ സൂക്ഷിക്കുക, അവനോട് ദുആ ചെയ്യുക, പഠിക്കുക. നമ്മൾ പഠിച്ചാലും ശരി, നമ്മളെന്ത് പ്രയത്നിച്ചാലും ശരി, നമ്മുടെ കൽബ് മോശമാണോ, അമലുകൾ മോശമാണോ, ചിലപ്പോൾ നമ്മുടെ അന്ത്യം ഏതെങ്കിലും ബാത്തിലായ, ഏതെങ്കിലും പിടച്ച നരകത്തിലേക്കെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച കക്ഷികളിൽ അവസാനം നമ്മൾ അറിയാതെ പോയി ചാടലായിരിക്കും. ഹക്കാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ചാടിപ്പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്ക്. ശരി, ഇന്ന് നമുക്കറിയാം അത് ബാത്തിൽ ബാത്തിലാണ്, ബാത്തിൽ നമ്മൾ പെട്ടുപോവുകയും എന്നിട്ട് ഹക്കാണെന്ന് പിശാചി നമുക്ക് തോന്നിപ്പിച്ചിരിക്കുകയും ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് അത് വരാതിരിക്കാൻ ധാരാളമായി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക, ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കുക, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, റബ്ബിനോട് നന്നായി ദുആ ചെയ്യുക, ഈ ദീൻ നന്നായി പഠിക്കുക. പ്രത്യേകിച്ച് ഈ നാട്ടിൽ ഈ കാലത്ത് ജീവിക്കുന്ന നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എമ്പാടും പിളച്ച കക്ഷികൾ, ഷിർക്കിന്റെ കുഫറിന്റെ ആളുകൾ, അള്ളാഹുവിന്റെ ദീനിലെ പല കാര്യങ്ങളെയും നിഷേധിക്കുന്നവർ, സഹാബത്തിന് ചീത്ത വിളിക്കുന്നവർ, മറ്റൊരു നബി ഉണ്ടെന്ന് പറയുന്നവർ, ഖബറിനെ പൂജിക്കുന്നവർ, സഹാബത്തിന് തള്ളി പറയുന്നവർ, പല ഹറാമും ഹലാലാക്കിയവർ, ഹദീസ് നിഷേധികൾ, ഇങ്ങനെ എമ്പാടും അതുപോലെ ദീനിനെ ദുനിയാവിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന, ദീനിലേതും വളക്കുന്ന, അതങ്ങനെ എന്നാ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ദീനിലേതിനെയും ദുനിയാവിലെ താല്പര്യങ്ങൾക്കനുസരിച്ച് വളക്കുന്ന എമ്പാടും കക്ഷികൾ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. ഈ കാലത്ത് നമ്മൾ നന്നായി പേടിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവനെ സൂക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ബാദുറു ബിൽ അമാലി ഫിതനൻ കഖിതായി ലൈലിൽ മുദ്നി യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറൻ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ യബീഉ ദീനഹു ബിഅറബിൻ മിനൽ ദുനിയ. ഒരു കാലം നിങ്ങൾക്ക്, ഒരു ഫിത്നയുടെ കാലം നിങ്ങൾ എന്താണ്, എങ്ങനത്തെ ഫിത്നയാണത്? ഇരുട്ടിന്റെ കഷ്ണങ്ങൾ പോലെ, ഇരുണ്ട രാത്രിയുടെ കഷ്ണങ്ങൾ പോലെയുള്ള ഫിത്നകൾ. എന്താണ് തിരിയാത്ത ഫിത്നകൾ? രാവിലെ മുഅ്മിൻ ആയവൻ വൈകുന്നേരം കാഫിറായിട്ടുണ്ടാവും, വൈകുന്നേരം മുഅ്മിൻ ആയവൻ വൈകുന്നേരം രാവിലെ കാഫിറായിട്ടുണ്ടാവും. ദുനിയാവിന്റെ തുച്ഛമായ ലാഭത്തിനു വേണ്ടി ഒരുവൻ തന്റെ ദീനിനെ വിൽക്കുന്ന കാലം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതാദ്യം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബാദുറുൽ അമാൽ, നിങ്ങൾ സാലിഹായ അമലുകൾ കൊണ്ട് മുന്നോട്ട് പോകൂ. റബ്ബിന് നീ സുജൂദ് ചെയ്യൂ, അവന് വേണ്ടി നീ നിസ്കരിക്കൂ, ഇസ്തിഗ്ഫാർ ചെയ്യൂ, പാപങ്ങൾ ഒഴിവാക്കൂ, അള്ളാഹുവിനോട് ദുആ ചെയ്യൂ ധാരാളമായി. അള്ളാഹുവിന്റെ ദീൻ പഠിക്കൂ ഇൻഷാഅല്ലാഹ്. അള്ളാഹു നിന്നെ ഹിദായത്ത് രക്ഷിക്കും. അള്ളാഹു അവനോട് ഖൽബിൽ തട്ടി ചോദിക്കുന്നവന്, സാലിഹായ നീയത്തുള്ളവരെ അള്ളാഹു ഇൻഷാഅല്ലാഹ് വെറുതെ ആക്കുകയില്ല. അള്ളാഹു അവരെ ഹിദായത്തിലാക്കുന്നവന്, അവൻ ഉദ്ദേശിച്ചവരെ ഹിദായത്തിലാക്കുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. നമ്മുടെ ഖൽബുകൾ നന്നാക്കുക, സലീമാക്കുക, എല്ലാ മോശമായ ചിന്തകളിൽ നിന്നും രക്ഷപ്പെട്ടതാക്കുക. അതുപോലെ നമ്മുടെ അമൽ നന്നാക്കുക, റബ്ബിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിന്റെ ദീൻ നന്നായി പഠിക്കുക. അള്ളാഹു എന്നെയും നിങ്ങളെയും അസ്സറാത്തുൽ മുസ്തഖീമിലായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനത്തെ കലിമത്തായി മരിപ്പിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ തൗഫനാ മുസ്ലിമീൻ വാൽഹിഖ്നാ ബിസ്സാലിഹീൻ. ഇബ്നു തൈമിയ പറയുന്നു റഹിമഹുല്ലാ, ഫഹാദാ ഇഅ്തിഖാദുൽ ഫിർഖത്തിൻ നാജി, ഇത് രക്ഷപ്പെട്ട കക്ഷികളുടെ കക്ഷിയുടെ, അതൊരേ ഒരു കക്ഷിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെയും മാർഗത്തിലുള്ളവർ, അവരുടെ വിശ്വാസമാണ് ഞാൻ പറയാൻ പോകുന്നത്. അൽ മൻസൂറത്തി ഇലാ ഖിയാമിസ് സാഅ, ഖിയാമത്ത് നാൾ വരെ സഹായിക്കപ്പെടുന്നവരാണവർ, റബ്ബിന്റെ സഹായം ഉണ്ടാകുന്നവർ. അതും ഹദീസിൽ നിന്ന് എടുത്തിട്ടുള്ള വാചകമാണ്. മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അന ഖാസിം വല്ലാഹു യുഅതി മൻ യുറിദില്ലാഹു ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ഇന്നമാ അന ഖാസിം വല്ലാഹു യുഅതി വലാ തസാലു ഖായിഫത്തു മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ് لا يضرهم من خذلهم ولا من خالفهم حتى ياتي امر الله وهم على ذلك. نبي صلى الله عليه وسلم പറഞ്ഞു, അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അല്ലാഹു അവന് ദീനിൽ അഗാധമായ വിജ്ഞാനം നൽകും, പാണ്ഡിത്യം നൽകും, അറിവ് നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വീതിച്ചു തരുന്നവൻ മാത്രമാണ്, അല്ലാഹുവാണ് നൽകുന്നവൻ, അല്ലാഹുവാണ് തന്നിട്ടുള്ളത്, ഞാനത് നിങ്ങൾക്ക് വീതിച്ചു തരിക മാത്രമാണ്. എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ഉണ്ടാകും, അവർ ഹക്കായിരിക്കും ഖിയാമത്ത് നാൾ വരെ. അവരെ കൈവിട്ടവർക്കോ അവരെതിരിട്ടവർക്കോ, ഖദല എന്നാൽ കൈ പിടിച്ചുകൊണ്ടിരുന്ന കൈ ഒഴിവാക്കുക, അതാണ് ഖദല, കൈവിടുക എന്ന് പറയുന്നത്, അത് കറക്റ്റ് ഒരു വാക്കാണ് അല്ലാഹു അല. എന്നാൽ കൂടെ ഉണ്ടായിട്ട് പിന്നെ എതിരാവുക എന്നാണ് അതിന്റെ അർത്ഥം. ഖാലഫ എന്നാൽ നേർക്ക് നേരെ എതിരാവുക, ഒന്നിച്ച് മുമ്പേ ഉണ്ടായിരുന്നു എന്നതിന്റെ അർത്ഥമല്ല, എതിരാളിയാവുക. എതിരാളിയായവർക്കോ കൈവിട്ടവർക്കോ ഒന്നും അവരെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവരതേ മാർഗത്തിലായിരിക്കെ അള്ളാഹു അവന്റെ അമ്രുമായി വരുന്നതുവരെ, അള്ളാഹുവിന്റെ കാര്യം വരുന്നത് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ അവരതിലെ അതിൽ ആയിരിക്കും, അവർ സഹായിക്കപ്പെടുന്നവരായിരിക്കും. അവരാരാണ്? അഹ്ലു സുന്നത്തി വൽ ജമാഅ. സുന്നത്ത് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അതുപോലെ വൽ ജമാഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മാർഗം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മാർഗത്തിൽ ആയവർ, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. എന്താണ് അവരുടെ ഈമാൻ? ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഇദാ അഹ്ലു സുന്നത്തിന്റെ ഈമാൻ, രക്ഷപ്പെട്ട കക്ഷിയുടെ വിശ്വാസം എന്തായിരിക്കണമെന്ന് ചുരുക്കി പറയുന്നു. വഹുവൽ ഈമാനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ ബഅ്സി ബഅ്ദൽ മൗതി والإيمان بالقدر خيره وشره. وهو എന്താണ് അഹ്ലു സുന്നയുടെ ഈമാൻ എന്നാൽ അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള ഈമാൻ, അല്ലാഹുവിലുള്ള വിശ്വാസം. വമലായികതിഹി അവന്റെ മലക്കുകളിലും, വകുതുബിഹി അവന്റെ കിതാബുകളിലും, വറുസുലിഹി അവന്റെ റസൂലുകളിലും, വൽ ബഅസി ബഅദൽ മൗതി ഖിയാം മരണത്തിന് ശേഷമുള്ള ബഅസിലും അഥവാ രണ്ടാമതും റബ്ബ് ജീവിപ്പിക്കും എന്നതിലും, വൽ ഈമാനി അതുപോലെ ഈമാൻ, ബിൽ ഖദരി ഖൈരിഹി വശർരിഹി ഖദറിലുള്ള ഈമാൻ, ഖൈരിഹി വശർരിഹി അതിലെ ഖൈറിലും ഷർറിലും നന്മയും തിന്മയുമായ ഏത് കാര്യമാകട്ടെ അതെല്ലാം അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചിട്ടാണ് സംഭവിക്കുന്നത് എന്ന ഈമാൻ. നമുക്കറിയാം നമ്മളൊക്കെ വളരെ മുമ്പേ മുസ്ലിമീങ്ങൾ എല്ലാവരും ചെറുപ്പത്തിലെ പഠിക്കുന്ന ആറ് ഈമാൻ കാര്യങ്ങളാണ് അർക്കാനുൽ ഈമാൻ. അർക്കാനുൽ ഈമാൻ അള്ളാഹുവിന്റെ കിതാബിൽ ഇതിന് സൂചനകൾ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസിൽ, ഹദീസ് ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മനുഷ്യന്റെ രൂപത്തിൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും സദസ്സിലേക്ക് വന്ന് അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊടുത്ത മറുപടിയാണ് അൽ ഈമാൻ വൻ തുമ്മിന ബില്ലാഹി വമലായികത്തിഹി വകുതുബിഹി വറസൂലിഹി വലയൗമിൽ ആഖിർ വതുമ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. ഇത് അതേ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ ഇതിലുള്ള വാക്കുകൾ, ബഅസി ബഅദൽ മൗത്ത് മരണത്തിന് ശേഷമുള്ള ബഅസിൽ പുനരുദ്ധാനത്തിൽ എന്നാണ് യൗമുൽ ആഖിർ എന്നതിന് പകരമായി വന്നിട്ടുള്ളത്, രണ്ടും ഒന്ന് തന്നെ. അപ്പൊ ഈ ആറ് കാര്യങ്ങളാണ് അർക്കാനുൽ ഈമാൻ, ഈമാനിന്റെ ആറ് റുക്നുകൾ. അള്ളാഹുവിലുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവനാകുന്നു എല്ലാത്തിന്റെയും ഖാലിഖ്, അവനല്ലാതെ ഇലാഹില്ല. അവൻ അവതരിപ്പിച്ച ദീനിൽ വിശ്വസിക്കുക എന്നത് അവനുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ ആറ് ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള ഈമാനാണ്. കാരണം ബാക്കിയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ റബ്ബിലേക്ക് ചേർത്തിട്ടാണ്, റബ്ബിലേക്ക് ചേർത്തിട്ടാണ്. അൽ ഈമാനു ബില്ലാഹ്, പിന്നെ പറഞ്ഞെന്താ, വമലായികതിഹി അവന്റെ മലക്കുകൾ, റസൂലിഹി അവന്റെ റസൂലുകൾ, വകുതുബിഹി അവന്റെ കിതാബുകളിൽ അവൻ മുമ്പ് അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ, മരണത്തിന് ശേഷമുള്ള യഥാർത്ഥത്തിൽ ആരാണ് ജീവിപ്പിക്കുന്നത്, റബ്ബാണ്. വൽഖദരി ആരുടെ ഖദറാണ്, റബ്ബിന്റെ ഖദറാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അവന്റെ മലായിക്കത്തിലുള്ള വിശ്വാസം എന്നാൽ അവന്റെ മലക്കുകൾ അവരെ അല്ലാഹു പ്രകാശം കൊണ്ടാണ് പടച്ചത്, അവർ മനുഷ്യരെ പോലെയല്ല ചിറകുകളുള്ളവരാണ്. അല്ലാഹു ഭൂമിയിലും ആകാശത്തിലുമുള്ള അവന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന അവന്റെ സൈന്യമാണ് മലായിക്ക. നമ്മൾ ചിന്തിച്ചാൽ ഭൂമിയിലെ ഓരോ ചലനവും അവന്റെ പ്രപഞ്ചത്തിലെ റബ്ബിന്റെ അവൻ പടച്ച ആകാശത്തിലും ഭൂമിയിലുമുള്ള ചലനങ്ങൾ ഓരോന്നും മലായിക്കത്തിനെ കൊണ്ടാണ് അള്ളാഹു ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. അള്ളാഹുവിന്റെ മലായിക്കത്തിനെ കുറിച്ച് അന്ന് ആലോചിച്ചു നോക്കും. അതാ ഒരു മനുഷ്യൻ അവൻ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ അള്ളാഹു മലായിക്കത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന അവിടെ മലക്ക് ചോദിക്കും, യാ റബ്ബി നുത്ഫ, യാ റബ്ബി അലഖ, യാ റബ്ബി മുദ്ഗ. ഓരോന്നും മലക്ക് പറയുന്നതും അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്. അതൊരു മനുഷ്യൻ ജനിച്ചു വീണാൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അസീദ്, അവനൊന്നും മിണ്ടുന്നില്ല അവന്റെ കൂടെ റഖീബും അസീദുമായ മലക്കുകൾ ഉണ്ടായിട്ടല്ലാതെ. റഖീബ് അസീദ് എന്നത് ഈ രണ്ട് മലക്കിനും ചേരുന്ന വിശേഷണമാണ്, രേഖപ്പെടുത്താനുള്ള രണ്ട് മലക്കുകൾക്കും ചേരുന്ന വിശേഷണമാണ് റഖീബ് അസീദ് എന്നത്. അള്ളാഹുവിന്റെ കിതാബിൽ അത് വിശേഷണമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, പേരായിട്ടല്ല. വല്ലാഹു അലം. റഖീബ് എന്നാൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, ഒരു നേരം പോലും നമ്മുടെ വാക്കോ നമ്മുടെ പ്രവൃത്തിയോ ഈ മലക്ക് കാണാതിരിക്കുന്നില്ല. രണ്ട് അസീദാണ്, തയ്യാറായി നിൽക്കുന്ന മലക്കുകളാണ് ഈ രണ്ടുപേരും. നമ്മൾ പറയുന്ന ഒന്ന് വിട്ടുപോകില്ല, ഒന്നുകൂടി പറയാം എഴുതട്ടെ എന്ന് പറയേണ്ട സാഹചര്യം മലക്കുണ്ടാവും ഇല്ല. അതീതാണ് ഈ രണ്ട് മലക്കുകളും തയ്യാറായി നിൽക്കുന്നു. മായൽ ഫുദുമിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അസീദ്, ഇത് രണ്ട് മലക്കുകൾ. അതുപോലെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ലഹു മുഅഖിബാതുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്, മനുഷ്യന്റെ മുന്നിലും പിന്നിലും അവനെ സംരക്ഷിക്കാനുള്ള മലക്കുകൾ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഈ മുന്നിലും പിന്നിലും എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ടുപേരുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് എത്ര മലക്കുകളുണ്ട്? രണ്ട് മലക്കുകളുണ്ട്. അപ്പൊ നോക്ക്, ഏറ്റവും ചുരുങ്ങിയത് ഒരു മനുഷ്യന്റെ കൂടെ എത്ര മലക്കുകളുണ്ട്? നാല് മലക്കുകൾ. സുബ്ഹാനല്ലാഹ്. അതാ അല്ലാഹു റബ്ബുൽ ആലമീൻ വഹി ഏൽപ്പിച്ചിരിക്കുന്ന അഫ്ദലുൽ മലായിക ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. മഴ ഏൽപ്പിച്ചിരിക്കുന്നു മീഖായിൽ. ഇടിനാദം അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നു മലക്കിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതാണ് ഇടിനാദം, അതിന്റെ ശബ്ദം, അതെല്ലാം അല്ലാഹു മലക്കുകളുടെ പ്രവർത്തനമായി ഏൽപ്പിച്ചിട്ടുള്ളതാണ്. പർവ്വതങ്ങളെ കാക്കുന്ന അതിന്റെ മലായിക, കാറ്റ്, അതുപോലെ കാറ്റിന്റെ മലക്ക്, കടലിന്റെ മലക്ക് എന്ന്. ഇനി ഇതാ മനുഷ്യൻ മുന്നോട്ടു പോകുമ്പോൾ അവൻ ഹാലിഹായ മുഅ്മിനായ മനുഷ്യന് വേണ്ടി അവനെ തെറ്റുപറ്റി പോയാൽ അതാ മലായിക അവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നു. അവൻ മരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അതാ അവന്റെ റൂഹ് ഏറ്റെടുക്കാൻ വരുന്നത് ആരാണ്? മലക്കാണ്. മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്തും മലക്കുൽ മൗത്തിന്റെ പരിവാരങ്ങളും. അതുപോലെ അവനെ ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ അത് അവനെ ചോദ്യം ചെയ്യാൻ വരുന്നു മുൻകറും നഖീറും. ഖിയാമത്ത് നാളിൽ അതാ അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തെ കൊണ്ടുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങനെയാണ് നരകത്തെ ആരാണ് കൊണ്ടുവരിക? അല്ലാഹുവിന്റെ മലക്കുകൾ. 70,000 ചങ്ങലകളിൽ, ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ. വജാ റബ്ബുക വൽ മലക്കു സഫ്ഫൻ സഫ്ഫ. അല്ലാഹുവും മലക്കുകളും, മലക്കുകൾ അണിയണിയായി വരും, അല്ലാഹു വരും. അതുപോലെ അതാ നരകത്തെ കാക്കുന്ന മലക്ക് മാലിക് എന്ന് അള്ളാഹു ആ മലക്കിന് പേര് പറഞ്ഞു. അതുപോലെ വേറെയും കടുത്ത സ്വഭാവികളായ, ഒരു ദയവുമില്ലാത്ത മലായിക്കത്ത് കാവൽക്കാരായി, നരകത്തിന്റെ കാവൽക്കാരായി ഉണ്ട്. നരകത്തിന്റെ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്ന മലായിക്കത്തുണ്ട് എന്നാണ്. അതുപോലെ അള്ളാഹുവിന്റെ ആർച്ചു വഹിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രൂപമുള്ള, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വലിപ്പമുള്ള മലക്കുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൊരാൾ ഒരു മലക്കിന്റെ വലിപ്പം പറഞ്ഞത് ആ മലക്കിന്റെ അതിന്റെ ചെവി തൊട്ട് ചുമൽ വരെയുള്ള അകലം 70,000 വർഷത്തെ വഴിദൂരമാണ്. കാൽഭാഗം 7-ാമത്തെ ഭൂമിയിലാണ്. അതിന്റെ ശിരസിന്റെ ഭാഗം, തലഭാഗം അള്ളാഹുവിന്റെ അർശിന്റെ അരികിലാണ്. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശത്ത് 4 വിരൽ വെക്കാനുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു മലക്ക് റബ്ബിന് സുജൂദ് ചെയ്യുന്നു. 7-ാം ആകാശത്തിൽ അൽ ബൈത്തുൽ മഅമൂർ എന്ന കഅബ, ആകാശത്തെ കഅബയാണ് ബൈത്തുൽ മഅമൂർ. ഭൂമിയിലെ കഅബ ചുറ്റുന്നത് മനുഷ്യരാണെങ്കിൽ അവിടെ പ്രവേശിക്കുന്നത് മലക്കുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖറ ലഖറ അലൈഹ, അതെങ്ങാനും താഴേക്ക് വീണിരുന്നെങ്കിൽ കഅബയുടെ മുകളിലാണ് വീഴുക, കഅബയുടെ നേരെ മുകളിലാണ്. ആ ബൈത്തുൽ മഅമൂറിൽ ഖുർആനിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. സൂറത്ത് തൂറിൽ വൽ ബൈത്തുൽ മഅമൂർ എന്ന് അല്ലാഹു ഖുർആനിൽ അതിനെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ ബൈത്തുൽ മഅമൂറിൽ ഓരോ ദിവസവും 70,000 മലക്കുകൾ പ്രവേശിക്കുന്നു. ഒരിക്കൽ പ്രവേശിച്ച മലക്കുകൾ പിന്നെ അവിടേക്ക് പ്രവേശിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്ക്, അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ എണ്ണം കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാണ്. നല്ല മാന്യതയുള്ള, ഫദ്ലുള്ള, നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളുടെ മുന്നിൽ നമ്മൾ തോന്നിവാസം ചെയ്യോ? വൃത്തികേട് പറയുമോ? ഇല്ല. കിറാമൻ കാതിബീൻ എന്നാണ് അള്ളാഹു നമ്മുടെ അമലുകൾ രേഖപ്പെടുത്തുന്ന മലക്കളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മാന്യതയുള്ളവരാണ്. അവരെ മുന്നിൽ നീ തോന്നിവാസം ചെയ്യരുത്, വൃത്തികേട് ചെയ്യരുത്. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നവരാണ്, എഴുതി വെക്കുന്നവരാണ്. അള്ളാഹുവിന്റെ മലായിക്ക ആ അള്ളാഹുവിന്റെ സൈന്യമാണവർ. അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹുവിന്റെ വാക്ക് കേട്ടാൽ ബോധരഹിതരായി വീണ് പേടിക്കുന്ന, അത്രയും റബ്ബിനെ ഭയപ്പെടുന്നവരാണവർ. ഖുർആൻ അള്ളാഹു പറഞ്ഞു, അള്ളാഹു വല്ലതും പറഞ്ഞാൽ അതാ അവർ പറയും, അവരിങ്ങനെ ബോധരഹിതരായി വീഴും. എന്നിട്ട് അവർ എണീറ്റാൽ, അള്ളാഹുവിന്റെ ഹദീസിൽ അതിന്റെ വിശദീകരണം വന്നു, അള്ളാഹുവിന്റെ കിതാബിൽ അതിന് സൂചന വന്നു, അവരെണീറ്റാൽ ചോദിക്കും, മാദാ ഖാല റബ്ബുക്കും, എന്താണ് റബ്ബ് പറഞ്ഞത്? ഖാലുൽ ഹഖ്, അവർ പറയും ഹക്കാണ് പറഞ്ഞത്. അവർ ചിറകിട്ടടിക്കും അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ മലായിക്കതിനെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം ഒരു മുഅ്മിൻ റബ്ബിനെ ഭയപ്പെട്ടവന്റെ ദീൻ പാലിച്ച് കഴിയുന്നവരായിരിക്കും. ഇതാണ് മലായിക്കത്തിലുള്ള ഇമാൻ. ഇതുപോലെ അവന്റെ കിതാബുകളിലും റസൂലുകളിലും ഖിയാമത്തിനാളിലും അള്ളാഹുവിന്റെ ഖദറിലുമുള്ള ഇമാൻ. ഇത് അഹ്ലു സുന്നയുടെ ഈമാനിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ട കാര്യങ്ങളാണ്. അർക്കാനുൽ ഈമാൻ, ഈമാനിന്റെ തൂണുകളാണ്. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം ഇൻഷാ അല്ലാഹ്. വല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.